ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
தேவம்ஷ்டம் ஃபலம் புத்திரேண சதா நிவாரணீயம் மயா ஆத்மப்பிரதானேனாதி க்ரத் சம்பத்திம் க்ருத்வா இத்யேவம் மன்யமானஹ பிதரம் உபகம்ய சஹோவாச பிதரம். தேவம் க்ரத்வ சம்பத்தி, க்ரத் சம்பத்தி யாகத்தின் பூர்ணத, யாகம் அதிண்ட எல்லா அங்கங்களோடும் கூடி பூர்ணமாக பரிசமாபிக்கான க்ரத் சம்பத்தி. அதுலாயிருக்கான க்ரத் அசம்பத்தி, அது சம்பன்னமாக அதில் வைகுண்யம் வருக. ஒரு யாகத்தின் ஏதெங்கிலும் அங்கங்களில் நியூனத வந்து கழிஞ்சால், குறவு வந்து கழிஞ்சால் அதில் வைகுண்யம், யாக வைகுண்யம் சம்பவிக்கும். அங்கே சம்பவிச்சு கழிஞ்சால் சிலப்போ ஆ யாகத்தின் ஃபலம், முக்கியமாக ஃபலம் கிட்டியில்லாமல் வரும். சிலப்போ விபரீத ஃபலம், அனிஷ்டஃபலம் உண்டாயிரம் வரும் என்ன மீனவசர் பரையும். இப்படி எந்தோ யாகத்தின் ஒரு பிரதானமான அங்கமான தானம், ஆ தானம் விதி அனுசரிச்சு, ஆ யாகத்தில் விதிச்சிருக்கிறதனுசரிச்சு செய்து கழிஞ்சாலே யாகத்தின் பூர்த்தி வருத்தள்ளும், காத்து சம்பத்தி வருத்தள்ளும். പക്ഷെ അതിവിടെ സംഭവിച്ചിട്ടില്ല. കാരണം ദാനം ശരിയായ രീതിയിലല്ല ചെയ്യുന്നത്, സങ്കല്പത്തിന് വിരുദ്ധമായിട്ടാണ് യാഗത്തിൽ ആദ്യം ചെയ്യുന്ന ദാന സങ്കല്പത്തിന് വിയോജിക്കാത്ത രീതിയിലാണ് പിന്നീട് ദാനം ചെയ്യുന്നത്. ഇതാണ് നദീയസനെ ചിന്തിപ്പിക്കുന്നത്. ഇതുകൊണ്ട് കൃത്വ സമ്പത്തിന് ഇതൊരു അനിഷ്ടം. എന്താണ് വരുന്നത്? പിതുഹു അനിഷ്ടം ഫലം, പിതാവിന് അനിഷ്ടഫലത്തെ ഉണ്ടാക്കുക. ഫലം ഉണ്ടാകുക എന്നുള്ള മാത്രമല്ല, ഫലത്തിൽ എന്തെങ്കിലും ന്യൂനത വരിക എന്നുള്ളതല്ല, പാപഫലം ഉണ്ടാകും. നേരത്തെ പറഞ്ഞു നരകത്തിലേക്ക് പോകും. ആ തരത്തിൽ ഈ യാഗത്തിന്റെ യജമാനായിരിക്കുന്ന പിതാവിന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഈ യാഗ സപേക്ഷിച്ചു കൊണ്ടിരുന്ന പുത്രൻ അതിനെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം. മകന് ഉണ്ടായ ആ നേരത്തെ പറഞ്ഞതാണ് ശ്രദ്ധ, അശ്രദ്ധ ആ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധ. കുമാരൻ സ്വന്തം നേരിട്ട് കുമാരനായിരുന്നിട്ടും ബാലനായിരുന്നിട്ടും കൂടി ആ മകന് ആ ശ്രദ്ധയുണ്ടായി കർമ്മത്തിൽ, പക്ഷെ പിതാവിന് ആ ശ്രദ്ധ ഉണ്ടായില്ല. ശ്രദ്ധ എന്ന് പറയുന്നതിന് സാധാരണ വിശ്വാസം എന്നൊരർത്ഥമുണ്ട്. ശാസ്ത്രത്തിലും ഒരു വാക്യത്തിലുള്ള വിശ്വാസം, പക്ഷെ അത് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ഒരു കേവല വിശ്വാസമല്ല. ശ്രദ്ധയ്ക്ക് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥവും കൂടെയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ശ്രദ്ധ, ആന്തരികമായ ഉണർവ്, മനസ്സിന്റെ ഉണർവ്, ഉന്മേഷവത്വം മനസ്സിന്, അതുകൊണ്ട് ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗുണദോഷ വിചാരം ആ പ്രവൃത്തിയുടെ അനുഷ്ഠാനത്തിന് വളരെ മുഖ്യമാണ്. അങ്ങനെ ഒരു ഗുണദോഷ വിചാരം പ്രത്യേകിച്ചും വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നു, അവിടെ വിധി മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാവും. ആ ഗുണദോഷ വിചാരത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടി വരുന്ന ഒന്നാണ് ഈ ഉണർവ്, ശ്രദ്ധ, ആന്തരികമായ ഉണർവ്. വേറെ ഈ പറയാൻ നിരീക്ഷണ ശേഷി എന്ന് പറയാം. അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തി സ്വയം അതിനെ സമഗ്രമായി നിരീക്ഷിച്ച് അത് പ്രത്യേകിച്ചൊരു പ്രവൃത്തിയല്ല യാഗത്തെ സംബന്ധിച്ച് പറയുന്നു, അത് നിരീക്ഷിക്കുന്നതിനുള്ള യാഗങ്ങളെക്കുറിച്ച് ചേർച്ച ചെയ്യുന്ന ശാസ്ത്രം പൂർവമീമാംസ, ആ പൂർവമീമാംസയിൽ ഈ യാഗങ്ങളെ സംബന്ധിച്ച് പൊതുവെ വേദത്തിൽ ഈ യാഗങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഒരു സാധാരണ ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പ്രാകൃതമായ ചില ആചാരാനുഷ്ഠാനങ്ങളെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇതുകൊണ്ടോ കാരണം പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന കാര്യങ്ങൾ പലതും പ്രാകൃതമാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അതേ വിഷയങ്ങളെ സംബന്ധിച്ച് പൂർവമീമാംസയിലുള്ള വിചാരം ചർച്ച, പൂർവമീമാംസ എന്ന് പറയുമ്പം വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രമാണ് ജൈമിനീയ സൂത്രങ്ങൾ, അതിന്റെ ഭാഷ്യം, അതിന്റെ വ്യാഖ്യാനങ്ങൾ, വാർത്തികം, പിന്നീട് എത്രയോ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ, എത്രയോ ആചാര്യന്മാരെഴിയ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ, അതുപോലെ പല സമ്പ്രദായങ്ങൾ, അങ്ങനെ വളരെ ഗ്രന്ഥവിസ്താരമുള്ള വലിയൊരു ശാസ്ത്രമാണ് മീമാംസ. ഇതിൽ ഈ വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച്, വേദത്തിൽ പരാമർശിക്കുന്ന വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് അതിന്റെ വളരെ സൂക്ഷ്മമായ ഓരോ അംശത്തിലും വളരെ ഗഹനമായ അവഗ്രഹനം. നമ്മൾ നിസാരമായി ചെയ്യുന്ന ഒരു ചെറിയ ഹോമത്തെ സംബന്ധിച്ചായാലും പൂർവമീമാംസയിൽ അതിനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച്, മന്ത്രത്തെ സംബന്ധിച്ചാലും ശരി, അനുഷ്ഠാനത്തെ സംബന്ധിച്ചാലും ശരി, അതിന്റെ ഫലങ്ങളെ സംബന്ധിച്ചായാലും അതിന്റെ രീതികളെ സംബന്ധിച്ചായാലും വളരെ വളരെ ഗഹനമായ ചർച്ചകളാണ്. ചർച്ചകൾ നടത്തിയിട്ട് ആ കർമ്മങ്ങൾ എങ്ങനെ നടത്തണം, എങ്ങനെ നടത്തിയാലായിരിക്കും അതിന്റെ ഫലം വരുന്നത്, അത് എന്തെല്ലാം പാകപ്പെടുകൾ സംഭവിക്കാം, അതെങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ചർച്ചയാണ്. അത്തരം ചർച്ചകൾ എല്ലാം കാണിക്കുന്ന എന്താണ്? ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്റെ ജാഗ്രത, ശ്രദ്ധ, ഉണർവിനെ കുറിച്ചാണ്. വളരെ നിരീക്ഷണശേഷിയുള്ള ഒരാൾക്ക് മാത്രം ഇതിന്റെ ഗുണദോഷങ്ങളെല്ലാം ശരിക്കും വിചാരം ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. അത്രയൊരു നിരീക്ഷണശേഷി ഇവിടെ നചികേതസിനും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള കർമ്മത്തെയും ഫലത്തെയും സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അവബോധം അത് നചികേതസിനും ഉണ്ടായിരുന്നു. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കേവലം ഒരു വിശ്വാസം എന്ന അർത്ഥത്തിലല്ല. ആ വിശ്വാസം എന്ന് പറയുന്നത് വിവേകം കൂടാതെയുള്ള വിശ്വാസം, കാര്യമായ ഫലം ചെയ്യത്തില്ല ഇത്തരം വിഷയങ്ങളിൽ. പ്രത്യേകിച്ചും ഇവിടെ പറയുന്നതെന്താണ്? പിതാവിന് അനിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കും എന്നറിയണമെന്നുണ്ടെങ്കിൽ കർമ്മവും അതിന്റെ ഫലവും സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം മീമാംസയെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അറിവ് ഉണറും. ആ ഒരു ശ്രദ്ധ നജീയസിലുണ്ടായിരുന്നു. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ വിഹിതമായ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്യണം. അതിൽ എന്തെങ്കിലും വൈകുന്നം വന്നു കഴിഞ്ഞാൽ അത് അനിഷ്ടത്തെ ഉണ്ടാക്കും. ഈ തരത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള പക്ഷേ യജമാനായിരിക്കുന്ന പിതാവിന് പോലും അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ പുത്രന് മനസ്സിലാകും. ആ ഒരു വിവേകം നവീകേശനുണ്ടായിരുന്നു. ആ വിവേകത്തിന് ഈ കാര്യങ്ങളെല്ലാം മീമാംസയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ സാങ്കേതികമായ ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിവേകം ഉണ്ടാകുന്നതിന് വളരെ ആവശ്യം വേണ്ട ഒന്നാണ് നിരീക്ഷണം, പാഠകം, നിരീക്ഷണ ശേഷി. ഇതിപ്പോ ഒരു അധ്യാത്മവിദ്യയുടെ പ്രകടനത്തിലാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. കർമ്മമീമാംസയെ സംബന്ധിച്ചല്ല, കർമ്മത്തെ ഇവിടെ പരാമർശിക്കുന്നേ ഉള്ളൂ. ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശ്രദ്ധ അതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനോട് പരാമർശിക്കുന്നത്. അത്യധികമായ ശ്രദ്ധ ഒരാൾക്ക് ആവശ്യമാണ് ശരിയായ മാർഗത്തെ തിരഞ്ഞെടുക്കുന്നതിനും തന്റെ ശരിയായ അവസ്ഥയെ മനസ്സിലാക്കുന്നതിനും. രണ്ടു കാര്യത്തിന് ഈ ശ്രദ്ധ വളരെ ആവശ്യമാണ്. കേവലം വിശ്വാസത്തിൽ മാത്രം നിൽക്കുന്നതല്ല, വളരെ വിവേകത്തോടുകൂടിയ നിരീക്ഷണ പാഠകത്തോടുകൂടിയ വിശ്വാസത്തിലാണ് അതിനെ ഉറപ്പിക്കേണ്ടത്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നജീസ് തന്നെ എന്ത് ചെയ്യുന്നു, തന്റെ ചുറ്റും നടക്കുന്ന പ്രവൃത്തികൾ ശ്രദ്ധിച്ചു. ആ ശ്രദ്ധയിൽ നിന്നാണ് സാധാരണ നമ്മൾ പറയുന്ന ശ്രദ്ധ, ആ ശ്രദ്ധയിൽ നിന്നാണ് അങ്ങനെ ഒരു വിവേകം മനസ്സിലുണ്ടായത്, ആ സംസ്കാരം ഉണ്ടായതുകൊണ്ട് ഇത് ചെയ്യുന്ന പ്രവൃത്തി അനിഷ്ടമാണ്. ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും തന്റെ ഉള്ളിനെക്കുറിച്ചും സദാ ജാഗ്രതയോടുകൂടിയിരുന്ന് നിരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളർന്നിരിക്കുന്ന സമയം മുഴുവൻ വളരെ ജാഗ്രതയായിരുന്നു. കാരണം ഈ പറയും മുമ്പോട്ട് ചെയ്യുന്നു, ക്ഷിരസ്യ ധാരാ നിശിത ദുരത്തയ മൃഗം പദസ്ഥ കവയോ വദന്തി എന്ന നമ്പർ. ഈ മാർഗം എന്ന് പറയുന്നു വളരെ ദുർഘടങ്ങൾ വൈഷമ്യങ്ങൾ ഉള്ളതാണ്. അത്യന്തമായ ജാഗ്രത ഉണർവ്, ആന്തരികമായ ഉണർവില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് ശരിയായ മാർഗം തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇനി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആർക്കും പൂർണ്ണമായ ആത്മവിശ്വാസം ഉറപ്പിക്കാൻ കഴിയത്തില്ല. മാർഗഭ്രംശം ഏത് സമയം സംഭവിക്കാം. കാരണം ആ പാതയുടെ ദുർഘടത ഉണ്ടാകും, സംഭവിക്കാം. അതുകൊണ്ട് അവന് തിരിച്ചറിഞ്ഞ് നേരെ പോകുന്നതിന് അത്യധികമായ ശ്രദ്ധ, ഉണർവ്, ആന്തരികമായ ഉണർവ് ആവശ്യമാണ്. താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധം വേണം. താൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് അതുപോലെ ബോധം വേണം, ജാഗ്രത വേണം. അതുപോലെ ഇനി പോകേണ്ട വഴികളെക്കുറിച്ച് ഇവിടെ എല്ലായിടത്തും ഈ ശ്രദ്ധ, ജാഗ്രത. ഒരുവന് ഒരു ആധ്യാത്മിക സാധനം സംബന്ധിച്ചിടത്തോളം അത് അവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഈ ശ്രദ്ധ എന്നുള്ള ഈ ഒരു പദത്തിലൂടെ, ഈ ഒരു വിഷയത്തിലൂടെ അതിന് വേണ്ടുന്ന നിരീക്ഷണ ശേഷി നിരീക്ഷിക്കേണ്ടത് എന്ത്? തന്റെ ചുറ്റുപാടം നടക്കുന്ന കാര്യങ്ങളല്ല, അതുവഴി തന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അതാണ് ഒരാൾ എപ്പോഴും നിരീക്ഷണ വിഷയം ആക്കേണ്ടത്. കാരണം തന്റെ മാനസിക വൃത്തികൾ, അതാണ് തന്റെ നിരീക്ഷണത്തിന് ഏറ്റവും, അതെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഏതവസ്ഥയിൽ നിൽക്കുന്നു, സാത്വികമാണോ അതോ രാജസമാണോ അതോ താമസമാണോ, ഏത് വൃത്തിയാണോ തന്റെ ഉള്ളിൽ അന്ധക്കണ്ണത്തിന് നിരന്തരമായ വൃത്തികൾ ഉദിച്ച് അസ്തമിച്ചുകൊണ്ടിരിക്കേണ്ടത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു, അങ്ങനെ ഏത് ഭാവത്തെയാണ് ഗ്രാഹ്യമായിരിക്കേണ്ടത്, ഏതാണ് ത്യാജ്യമായിരിക്കേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കി സാത്വികമായ ഭാവങ്ങളെ അവലംബിച്ച് അവരുടെ ജീവിതം ഒരു പൂർണ്ണമായ ജീവിതമാകത്തന്നെ ഒരു സാധനാമാർഗമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഈ നവികേ ദിശന് ഉണ്ടായതുപോലെയുള്ള ഒരു ശ്രദ്ധയുടെ ആവേശം എന്ന് പറഞ്ഞു ശ്രുതി. അത് സ്വയം ഒരുവനെ വരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ, ആ ശ്രദ്ധയാണ് നവികേശനെ ഇവിടെ ഒരു സത്യാന്വേഷിയാക്കി മാറ്റിയത്. അടുത്ത നേരെ യമലോകത്തിലേക്കൊക്കെ പോകുന്നതിനുള്ള ശക്തി കൊടുക്കുന്ന ആ ശ്രദ്ധയാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുള്ള അതിനോട് പരാമർശിച്ച് അതിന്റെ ഫലത്തെ ഇനി വരുന്ന ഭാഗങ്ങൾ കാണിക്കും. എന്നാലും ഇവിടെയും പറയുന്നത് എന്താണ്? ആ പ്രവൃത്തിയെ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു. ഇതെന്താണ്? പിതാവിനത് അനിഷ്ടമുണ്ടാക്കുന്നതാണ് അനിഷ്ടം ഫലം. പുത്രേണ സത്താ നിവാരണീയം, ഒരു സത്താവ് ഒരു പുത്രനിതിനെ മയ, ഞാൻ പുത്രനാണ്, ഞാനിതിനെ നിവാരണീയം ഇല്ലാതാക്കേണ്ടതാണ്. എങ്ങനെ? ആത്മപ്രധാനീനാവി, തന്നെ തന്നെ ബലി കൊടുത്ത് കയറിച്ചു. ആത്മപ്രധാനം, തന്നെ തന്നെ ബലിയർപ്പിക്കുക. തന്നെ തന്നെ ബലിയർപ്പിച്ചിട്ടായാലും ശരി. എന്നുവെച്ചാൽ ഇതും എന്താണ്? താൻ യമലോകത്തേക്ക് പോകുന്നതിന് ഉള്ള സന്നദ്ധതയെ കാണിക്കുകയാണ്. ആത്മപ്രധാനം, തന്നെ തന്നെ ബലിയർപ്പിക്കുക. അങ്ങനെ ചെയ്തിട്ടായാലും ശരി, പിതാവിന്റെ ഇഷ്ടത്തെ സാധിക്കണം. കൃതസമ്പത്തിയും കൃത്വ, കൃതസമ്പത്തി പൂർത്തിയാക്കണം. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം യാഗത്തിൽ പൂർണ്ണമായ ദാനം, ആ ദാനം ഇതിനൊക്കെ തടസ്സമായിരിക്കുന്ന പുത്രനാണ്. കാരണം നല്ല വസ്തുക്കളെല്ലാം പുത്രന്റെ പേരിൽ മാറ്റി വെച്ചു. അപ്പൊ ഇനി ഈ യാഗം പൂർത്തിയാകണമെങ്കിൽ നജീവേശി ചിന്തിച്ച എന്താണ്? പിതാവ് തന്നെ കൂടി ദാനം ചെയ്താലേ പറ്റൂ. കാരണം തന്നെ ദാനം ചെയ്തു കഴിഞ്ഞാൽ തന്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ട എല്ലാ സമ്പത്തും ദാനം ചെയ്യപ്പെടും. അപ്പോ യാഗം പൂർത്തിയാകുന്നതുകൊണ്ട് പിതാവിനെ സംബന്ധിച്ചത് സർവസ്വദാനമായി, സർവസ്വവും അവിടെ ദാനം ചെയ്യും. കാരണം പുത്രൻ പിതാവിന്റെ ഒരാള് പുത്രൻ. അപ്പൊ ആ പുത്രനെ ദാനം ചെയ്യുമ്പോൾ പുത്രനിലൂടെ സർവസമ്പത്തും ദാനം ചെയ്യപ്പെടുന്നു. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നജീവേശ പറയുന്നത് ആത്മപ്രധാനീനാഭി, എന്നെ തന്നെ ഇതിനു വേണ്ടി ഇനി ബലിയർപ്പിച്ചാലേ ശരിയാണ്. അങ്ങനെ ക്രതുസമ്പത്തി, യാഗസമ്പത്തി, യാഗത്തിന്റെ പൂർണ്ണതയെ കൃത്വ ചെയ്തിട്ട് ഇത്യവും മന്യമാന, ഇങ്ങനെ ചിന്തിക്കുന്നവനായ ആ നജീവേശ പിതരം ഉപഗമ്യ, പിതാവിനെ സമീപിച്ചിട്ട് സഹമുവാച പിതരം, അവൻ ഉവാച പറഞ്ഞു പിതരം പിതാവിനോട്. എന്താണ് ഹേ തഥ താത, താത തത രണ്ടുപേരെ അർത്ഥത്തിലാണ്. കസ്മൈ, കസ്മയോട് ശരിയെന്ന പാട്ട്, കസ്മൈ കൃത്യ വിശേഷ എന്നും ശരിയല്ല, കസ്മൈ കൃത്യ വിശേഷായ, ഏത് എർത്തിക്കലാണ്? കാരണം ഓരോ പുരോഹിതനും ഓരോ വസ്തുക്കളെ ദാനം ചെയ്യാൻ, ഇനി എന്നെ ദാനം ചെയ്യണം, എന്നെ കൂടെ യാഗം, ആ ദാനം ചെയ്താൽ യാഗം പൂർത്തിയാവും. ഏതൊരു എർത്തിക്കിന് വേണ്ടിയിട്ടാണ്? ഏതൊരു പുരോഹിതന് വേണ്ടിയിട്ടാണ്? ദക്ഷിണാർത്ഥം മാം ദാസ്യസി, ദക്ഷിണയായി എന്നെ അങ്ങ് നൽകുന്നത് എന്നാണ്. പിതാവിന്റേത് മുഴുവൻ ദാനം ചെയ്യണം, പിതാവിന്റേതാണ് പുത്രൻ. അപ്പൊ പുത്രനായി എന്നെ ഏത് എർത്തിക്കിനാണ് ദാനം ചെയ്യുന്നതെന്ന് പ്രേക്ഷസി നൽകുന്നത് ഈ ചെയ്ത് അവന്റെ താല്പര്യമാണത്. സ ഏറെ മുക്തേന പിത്ര ഉപേക്ഷമാണോതി ദ്വിതീയം തൃതീയം അഭി ഉവാച. സ ഏറെ മുക്തേന പിത്ര, ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു. അത് കേട്ട ആ പിതാവ് ഉപേക്ഷമാണോതി, ആ ചോദ്യത്തെ അവഗണിച്ച് ശ്രദ്ധിച്ചില്ല. കാരണം ഈ ബാലനാണ് അവനെ കൊണ്ട് ചോദിക്കുകയാണ് എന്ന് കരുതി അതിനൊരു ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ ഉപേക്ഷമാണോതി, പുത്രൻ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, പിതാവിന് പ്രാധാന്യം കൊടുത്തില്ല. പിതാവിനെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ് പുത്രനെ തന്നെ കൊടുക്കുക. പക്ഷെ പുത്രൻ കഴിയുന്ന എന്താണ്? താൻ പിതാവിന്റെ ഫലമാണ്, തന്നെ കൂടി കൊടുക്കണം. ആ രണ്ട് വിചാരങ്ങളിലാണ് ദ്വിതീയം തൃതീയമൊക്കെ വാച്ച വീണ്ടും വീണ്ടും ചോദിച്ചു. രണ്ടാമതും മൂന്നാമതും ആവർത്തിച്ച് ആവർത്തി ചോദിച്ചുകൊണ്ടേ കസ്മീമാം ദാസ്യസി, കസ്മീമാം ദാസ്യസി, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പലവണ ചോദിച്ചു. ആർക്കാണ് എന്നെ ദാനം ചെയ്യുന്നത് എന്ന്. നയം കുമാരസ്വഭാവൈരി ക്രുദ്ധ ഹൃസം പിത സ്തംഭപുത്രം പിത ഉവാച മൃത്യഴി വൈവസ്വതായ ത്വാം ദദാമീരി. നയം കുമാരസ്വഭാവായത്, പിള്ളേർക്ക് ചേർന്ന സ്വഭാവമല്ല, കുട്ടികളുടെ സ്വഭാവമല്ല. ഇരി ക്രുദ്ധ, കുട്ടികളെ ചോദിക്കാൻ പാടില്ല. യാഗം എന്ന് പറയുന്നത് വലിയൊരു കർമ്മമാണ്, കാരണം എന്റെ യജമാനാണ്. അങ്ങനെയുള്ള യാഗത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും നടക്കും, അതിന് കുട്ടികൾക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള രീതി. നയം കുമാരസ്വഭാവം, ഇതൊന്നും കുട്ടികൾക്ക് ചേർന്നതല്ല, ഒരു കുട്ടി ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ക്രുദ്ധവശം കോപിഷ്ഠനായ പിതാഹ തമ്മപുത്രം പിതാവ് ആ പുത്രനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞുപോയി എന്നാണ്? മൃത്യവേ പൈവസ്വതായ കാലന് തൊണ്ടതാണ്, ഇങ്ങനെ ഞാൻ കാലന് കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ദേഷ്യം ഒന്ന് സാധനം പറയുന്ന ആർക്ക് കൊടുക്കും? കാലന് കൊടുക്കും എന്ന് പറയും. അതിന്റെ യാതൊരു അർത്ഥവും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടല്ല, മറ്റെന്തെങ്കിലും സങ്കല്പത്തോടുകൂടിയല്ല, പക്ഷെ പറഞ്ഞു. എന്താണ്? ഞാൻ നിന്നെ കാലന് കൊടുക്കുന്നു. കള്ളന് കൊടുക്കും, കള്ളനാണ് കൊടുക്കാൻ പോകുന്നത്. ദേഷ്യം കൊണ്ട് മകനെ അകറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞാണ് പിതാവ് പറഞ്ഞു പോയതാണ്. സാധാരണ ദേഷ്യം വരുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത് പോലെയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ വാക്യത്തെ, കാരണം ഇത് പറയുന്നവിടെ വൈദിക കർമ്മം നടക്കിക്കൊണ്ടിരിക്കുന്ന യാഗത്തിന്റെ സന്ദർഭത്തിലാണ്, ദാനം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുകയാണ്. ആ സമയത്ത് ദാനം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് പ്രാവർത്തികമാക്കിയേ പറ്റും. അതാണ് അതിന്റെ നിയമം. അങ്ങനെയാണ് ഇതിന് കൊടുക്കാം എന്ന് പ്രതിജ്ഞ ചെയ്താതെ കൊടുക്കണം. നേരത്തെ അങ്ങനെ പ്രതിജ്ഞ ചെയ്തതാണ് കൊടുക്കാമെന്ന്. ആ പ്രതിജ്ഞ ചെയ്തതിൽ പെട്ടതാണ് തന്റെ സ്വത്ത്. ഈ പിതാവ് എന്ത് ചെയ്യുന്നു, പുത്രനെ തന്റെ സ്വത്തായി തരുമെന്ന് പറഞ്ഞു. ആ പിതാവിന്റെ പുത്രനോട് മമതയുണ്ട്. അങ്ങനെ തന്റെ സ്വത്തായ പുത്രനെ കാലന് കൊടുക്കാമെന്നിപ്പോ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. അറിയാതെയാണെങ്കിൽ അതൊരു പ്രതിജ്ഞയാണ്. അപ്പൊ ഇത് പിതാവിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രവൃത്തിയെ ശരിയായ രീതിയിൽ നിരീക്ഷിക്കുന്നില്ല. അതേസമയം പുത്രനും വളരെ ശ്രദ്ധാലുവാണ്, പിതാവിന്റെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട്. പിതാവ് ഈ പറഞ്ഞതും ഒരു പ്രതിജ്ഞയായിട്ടാണ് പുത്രൻ സ്വീകരിച്ചത്, കാലനുള്ളതാണ്. അപ്പൊ അതും യാഗത്തിന്റെ ഭാഗമായിട്ടാണ് പുത്രൻ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സർവസ്വ ദാനം എന്ന പ്രതിജ്ഞ ചെയ്തതുപോലെ സർവസ്വത്തിൽ ഉൾപ്പെടുന്നതാണ് പുത്രൻ. പുത്രന്റെ ദാനത്തെയും പിതാവ് പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. അതാണ് ആ മന്ത്രത്തിന്റെ താല്പര്യം. സ നചികേതസ് ഉവാച പുത്രനോട് ചോദിച്ചു, പിതരം ഉവാച പുത്രനോട് ചോദിച്ചു, താത അല്ലയോ അച്ഛ മാം എന്നെ കസ്മൈ ദാസിസി ആർക്കാണ് ദാനമായി നൽകുന്നത് ഇത് എന്ന് ദ്വിതീയം തൃതീയം രണ്ടാമതും മൂന്നാമതും വീണ്ടും വീണ്ടും പിതാവിനോട് ഉവാച ചോദിച്ചു. പിതാവ് മറുപടി പറഞ്ഞു, മൃത്യുവേ കാലന് ത്വാ നിന്നെ ദദാമി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യാഗത്തിന്റെ ദാനപ്രകടനത്തിന് നടത്തിയ ഒരു ഇതേ പിതാവിനെ സംബന്ധിച്ച ഒരു ക്രോധവചനം, കോപം കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും അതൊരു പ്രതിജ്ഞയായിട്ടാണ് പുത്രൻ സ്വീകരിച്ചത്. ഇനി അത് നടപ്പിലായ പറ്റു അല്ലെങ്കിൽ എന്ന് പറയുന്ന അവിടെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവിച്ചു എന്നതുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള നിപാതങ്ങളാണ്. അതി സഹോവാച സംഹാന അങ്ങനെ നടന്നു എന്നുള്ള പറയാറുണ്ടല്ലോ. പണ്ട് പണ്ട് അങ്ങനെ ഒരു പണ്ട് പണ്ട് എന്നൊക്കെ പറയാറുണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോഴേ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ നദിയെ സാരെ കുറിച്ച് ചിന്തിച്ചു, കാരണം ശ്രദ്ധാലുവായതുകൊണ്ട്. അത് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് നദീസ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്. ബഹുവിനാം ഏമി പ്രഥമോ ബഹുവിനാം ഏമി മധ്യമഃ കിംഷു വിമർശ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യതി. ബഹുവിനാം ഏമി പ്രഥമ ബഹൂനാം ഏമി മധ്യമ കിംസിത് എത്ര പദമാണ് കിംസിത്? യമസ്യ കർത്തവ്യം ഏത് മയാ അദ്യ കരിഷ്യതി. ബഹൂനാം ഏമി പ്രഥമോ ബഹൂനാം ഏമി മധ്യമഃ കിംസി യമസ്യ കർത്തവ്യം ജന്മയാദ്യ കരിഷ്യതി. സൈവ മുക്തഃ പുത്രഃ ഏകാന്തേ പരിദേവയാം ചകാര. ഇപ്രകാരം ഏ മുക്തഃ പുത്രഃ, പിതാവിനാൽ പറയപ്പെട്ട പുത്രൻ, പിതാവ് ഇങ്ങനെ പുത്രനോട് പറഞ്ഞപ്പോ അത് കേട്ടവനായ പുത്രൻ ഏകാന്തേ ഏകാന്തമായിരുന്നു പരിദേവയാം ചകാര ചിന്തിച്ചു. പരിദേവനം ചെയ്യാൻ ചിന്തിക്കും, നാഠമായി ചിന്തിച്ചു. കഥമിരി എങ്ങനെ ഉച്ചരി, അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ബഹുവിനാം ശിഷ്യാണാം പുത്രാണാം വ ഏമി ഗച്ഛാമി പ്രഥമഹസ്സ മുഖ്യ ശിഷ്യാധിവൃത്യ ഇത്യർത്ഥ. ബഹുവിനാം ശിഷ്യാണാം പുത്രാണാം. പുത്രന്മാരും ശിഷ്യന്മാരും ധാരാളമുണ്ട്. അവരിൽ ഇതാണ് എനിക്കാമി പ്രഥമസ്ഥാനം, ഒന്നാമനായിരിക്കുന്ന മുഖ്യമാണ് ശിഷ്യാധിപത്യം, ശിഷ്യാചരണം. മുഖ്യമായ ശിഷ്യാചരണത്തിലൂടെ അല്ലെങ്കിൽ പുത്ര ആചരണത്തിലൂടെ ഞാൻ ഒന്നാമനാണ്. പുത്രന്മാരിൽ ഞാൻ ഒന്നാമനാകും, ശിഷ്യന്മാരിൽ ഞാൻ ഒന്നാമനാകും. അതായത് ശിഷ്യവൃത്തി, പുത്രവൃത്തി, അത് മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് ഇവിടെ. പ്രഥമം, മധ്യമം, അഥമം. പ്രഥമം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ, പുത്രനെ സംബന്ധിച്ചാണെങ്കിൽ പിതാവിന്റെ താല്പര്യങ്ങളെ അറിഞ്ഞു അവരാവശ്യപ്പെടാം. പുത്രനെ സംബന്ധിച്ച് പിതാവും ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവും ആവശ്യപ്പെടാം. സ്വയം അറിഞ്ഞ് ആചരിക്കുന്നതാണ് ഗുരുവിന്റെ താല്പര്യങ്ങൾ അറിഞ്ഞ് ആചരിക്കുന്നതാണ് ശിഷ്യവൃത്തി, പ്രഥമമായിട്ടുള്ള ശിഷ്യവൃത്തി. ഗുരുവിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആചരിക്കുക. ഗുരു ഒരിക്കലും നിർദ്ദേശിക്കേണ്ടി വരുന്നില്ല, ഇന്നത് ചെയ്യണം, ഇന്നത് അനുഷ്ഠിക്കണം എന്ന് ചെയ്യേണ്ടി വരുന്നില്ല. സ്വയം അറിഞ്ഞ് ആചരിക്കുന്നത് പ്രഥമവൃത്തി. മധ്യമവൃത്തി എന്ന് പറയുമ്പോൾ ഗുരുവിന് പറയേണ്ടി വരുന്നത് നീ ഇന്നത് ചെയ്യണം, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്, ഇന്നത് പ്രവർത്തിക്കണം, ഇന്നത് പറയണം എന്നെല്ലാം ഗുരുവിനെ നിർദ്ദേശിക്കേണ്ടി വരും. ശിഷ്യൻ അതിനെ അനുസരിക്കുന്നു. അപ്പൊ ഗുരു നിർദ്ദേശിച്ച് അനുസരിക്കുന്നതാണ് മധ്യമവൃത്തി. പ്രഥമവൃത്തിയിൽ അതിനനുസരിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഗുരുവിന് പറയേണ്ട ആവശ്യം വരുന്നില്ല, സ്വയം അറിഞ്ഞു വേണ്ടതെല്ലാം ചെയ്യും. അല്ലെങ്കിൽ പിതാവിന് പറയേണ്ടി വരുന്നില്ല, സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. രണ്ടാമത് അങ്ങനെയുള്ള പറയേണ്ടി വരുന്നു, അനുസരിക്കേണ്ടി വരുന്നു, അത് മധ്യമവൃത്തി. അനുസരിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് നമ്മൾ കരുതും, പക്ഷെ അനുസരണേക്കാൾ ശ്രേഷ്ഠമാണ് അറിഞ്ഞനുഷ്ഠിക്കുന്നത്. അവിടെ ഉപദേശത്തിന്റെ ആവശ്യം വരുന്നില്ല, നിർദ്ദേശങ്ങളുടെ ആവശ്യം വരുന്നില്ല. അഥമവൃത്തി എങ്ങനെയാണ്? ഗുരുവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ താല്പര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. രണ്ടാമത്തെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല. രണ്ടും ചെയ്യാതെ വരുന്നു അഥമവൃത്തി. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു, തനിക്കെന്താണ് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യും. അവിടെ ഗുരുവിനോ അല്ലെങ്കിൽ ശിഷ്യനെ സംബന്ധിച്ചോ, ഗുരുവിനോ പുത്രനെ സംബന്ധിച്ച് പിതാവിനോ അവിടെ സ്ഥാനമൊന്നും കത്തിക്കുന്നില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്നു താൻ ചെയ്യും, തനിക്ക് നേരിടുന്ന മറ്റാരും ഇല്ല എന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കും. അതാണ് അഥമവൃത്തി. നജീസ് പറയുന്നു, ഞാൻ ഒന്നുകിൽ പ്രഥമ ശ്രേണി, ഒരുപക്ഷെ ചില കാര്യങ്ങളും മധ്യമ ശ്രേണിയിലും വരാം. ഒരു കാരണവശാലും ഞാൻ ഇതുവരെ ഒരു അഥമ ശ്രേണിയിലേക്ക് വന്നിട്ടില്ല. പിതാവിന്റെ ഇപ്പോ തന്നെ എന്താണ് ചെയ്തത്? പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് ചിന്തിച്ചു. പിതാവിന് അനിഷ്ടം, ഈ കർമ്മം നരക ഫലത്തെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തെ ചിന്തിച്ചിട്ടാണ് പിതാവിനോട് പോയി ചോദിച്ചത് ആ ദാനത്തെക്കുറിച്ച്. അപ്പൊ പ്രഥമ ശ്രേണിയിലാണ് പിതാവിന്റെ താല്പര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ ചെയ്തു? പിതാവ് പറഞ്ഞു, നിന്നെ കാലന് കൊടുക്കുന്നു. അപ്പൊ മധ്യമ ശ്രേണിയിലേക്ക് വരികയാണെങ്കിൽ പിതാവ് പറഞ്ഞത് അനുസരിക്കണം. മധ്യമവൃത്തി, പിതാവ് പറഞ്ഞ് കാലിന് കൊടുക്കുന്നു. അപ്പോൾ കാലിന് കൊടുക്കുമെങ്കിൽ താൻ തന്നെ കാലിന് സമർപ്പിക്കാൻ തയ്യാറാവും. അത് പറഞ്ഞൊന്നും ഇനി ചെയ്യാനില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കാലിന് നില കൊടുക്കുമെന്ന് പറയുമ്പോൾ അവനെ സ്വീകരിക്കാതിരിക്കുന്നു, യമലോകത്തിലേക്ക് പോകാൻ തയ്യാറാകാതിരിക്കുന്നു. അപ്പൊ അഥമവൃത്തിയാണ്. അവനെന്താണ് നവീകരിച്ച് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ എന്താണ്? ബഹുവിനാം ശിഷ്യാണാം പുത്രാണാമ എനിക്കാമി പ്രഥമസ്വം. മുഖ്യ ശിഷ്യാധിപത്യ, മുഖ്യമായ ശിഷ്യവൃത്തി, ശിഷ്യന്റെ അല്ലെങ്കിൽ പുത്രന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട അതാണ്, അതാണ് ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യമാനാണ് ബഹുവിനാം മധ്യമ. ഇനി മധ്യമനായ ഇപ്പൊ പിതാവ് പറഞ്ഞ അനുസരിക്കുക. കണ്ണന് കൊടുക്കും എന്ന് പറഞ്ഞാൽ കണ്ണന്റെ സമീപത്തിലേക്ക് പോകാൻ തയ്യാറാവുക. മധ്യമയ ഏകവൃത്തിയ, മധ്യമവൃത്തിയിലൂടെ ഞാൻ ഏനി വെച്ചാമി ഞാൻ സഞ്ചരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സമയമാണ്. അഥമയാണ് അഥമവൃത്തിയിലൂടെ ഒരിക്കലും പിതാവിന്റെ വാക്കിന് നിഷ്ഫലമാകത്തക്ക രീതിയിൽ കഥാചിതൊരിക്കലും ഞാൻ ആചരിക്കത്തില്ല എന്നാണ്. തനോവും വിശിഷ്ട ഗുണമഹി പുത്രമാം മർത്തരെ ത്വാദദാനു ഇല എന്നാണ്. തനോവും വിശിഷ്ട ഗുണമഹി പുത്രം, അങ്ങനെയുള്ള വിശിഷ്ട ഗുണത്തോടുകൂടിയവനാണ് ഞാൻ, അങ്ങനെയുള്ള എന്നെ പുത്രമാം എന്നെ മൃത്യുവെ ത്വാദദാമി ഇല. പിതാവ് പറഞ്ഞു നിങ്ങളുടെ മൃത്യുവിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. തന്റെ ഗുണങ്ങളെ കുറിച്ചെല്ലാം അറിയാവുന്ന പിതാവാണ് പറഞ്ഞത് നിന്റെ കാലിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. സ കിൻസി യമസി കർത്തവ്യം പ്രയോജനമയ പ്രഗത്തേന കരിഷ്യതി യത് കർത്തവ്യമധ്യ യമസ്യ മയാ പ്രഗത്തേൻ യമസ്യ എന്നെ യമന് കൊടുക്കുന്നതുകൊണ്ട് സഹ കിൻസിത് പ്രയോജനം അദ്ദേഹത്തിന് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? കരിശ്ശേരി എന്നുണ്ടാക്കാൻ പോകുന്നു. കർത്തവ്യമധ്യ ഇത് ചെയ്യുന്നതുകൊണ്ട് പിതാവിന് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? എന്ത് പ്രയോജനം ഉണ്ടാകും എന്നാണ്. നൂനം പ്രയോജനമനപേക്ഷ ഏവ ക്രോധവശാലുക്തവാൻ പിതാ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തന്നെ ദാനം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് ക്രോധവശാ ക്രോധം കൊണ്ട് കോപം കൊണ്ടാണ് പിതാവ് പറഞ്ഞത്. തഥാപി അങ്ങനെയൊക്കെയാണെങ്കിൽ സ്വയം ചിന്തിക്കുകയാണ്. പിതുഹു വച്ചോ ആ പിതാവിന്റെ വാക്കിനെ മൃഷാമാഭൂ അത് മിഥ്യയാകാൻ പാടില്ല, അച്ഛന്റെ വാക്ക് മിഥ്യയാകാൻ പാടില്ല, അത് പറഞ്ഞു സംഭവിക്കുന്നു, അത് താൻ അനുഷ്ഠിക്കണം. അതുകൊണ്ട് പിതാവ് എന്തുദ്ദേശിച്ച് പറഞ്ഞാലും ശരി, എന്റെ ധർമ്മം ഞാൻ അനുഷ്ഠിക്കണം. പിതാവ് പറഞ്ഞു എങ്ങനെ കൊടുക്കുമെന്ന്, ആ പറഞ്ഞ വാക്ക് വ്യർത്ഥമാകാൻ പാടില്ല. അപ്പൊ പിതാവിന്റെ വാക്ക് സത്യമാകുന്നതിന് വേണ്ടി താൻ യമലോകത്തിലേക്ക് പോകേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയാണ്. ബഹുവിനാം പലരിലും ഞാൻ പ്രഥമഹേമി ഞാൻ പ്രഥമനാകുന്നു, ഹേമിയാകുന്നു പ്രഥമനാകുന്നു, ശരി പറഞ്ഞാൽ പ്രഥമസ്ഥാനത്തെ പ്രാപിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ പ്രഥമനാകുന്നു എന്നാണ്, ഒന്നാം സ്ഥാനത്തെ ഞാൻ പ്രാപിക്കുന്നു, ഇത് ഞാൻ പ്രഥമനാകുന്നു. ഹേമിച്ച തിരിച്ചടി പോവുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ, അങ്ങനെ ആകുന്നു എന്നുള്ളത്. അതുപോലെ ബഹുവിനാം പലരിലും മധ്യമഹേ ഞാൻ മധ്യമനാകാം, മധ്യമനുമാകുന്നു, അധമനാകുന്നില്ല എന്ന് യമസ്യ കിൻസി കർത്തവ്യം യമന് എന്താണ് എന്നെ കൊണ്ട് വേണ്ടത് ചെയ്യേണ്ടത്? മയ എന്തായാലും എന്നാൽ ആദ്യം ഇപ്പോൾ കരിശി പിതാവിന്റെ വാക്കിനെ നടപ്പിലാക്കണം, അപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്ന് ചിന്തിച്ചതിന് ശേഷം, പിതാവിന്റെ വചനത്തെ പാലിക്കുമെന്ന് ചിന്തിച്ചതിന് ശേഷം പിതാവിന്റെ സമീപത്തിലേക്ക് പോയി കടന്നു ജീവിച്ച് പറയുന്നതാണ്. അനുപസ്യ യഥാപൂർവേ പ്രതിപസ്യ തഥാപരേ സസ്യമിവ മർത്തിഹ പച്ചയേ സസ്യമിവ ആജായതി പുനഃ അനുപസ്യ ൃതുപരി സസ്യം ഇവ മർത്തി പച്ചരി സസ്യം ഇവ ആജായത്തെ പുനഃ അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ സസ്യമിവ മർത്തിഹ പച്യതേ സമീവാജായതേ പുനഃ ഏവം മത്വാ പരിദേവനാപൂർവകം ആഹ പിതരം ശോകാവിഷ്ടം കിമയോക്തം.